പ്രൈസ്ലോഡ്, ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നു മുതൽ കർത്താവ് അനുവദിച്ചാൽ ദിനംതോറും ബൈബിളിലെ ഓരോ പുസ്തകത്തിൽ നിന്നും ഓരോ ചിന്തയായി മുന്നോട്ട് ചിന്തിച്ചും പ്രാർത്ഥിച്ചും പഠിച്ചും പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നുള്ളത് കാരാഗ്രഹത്തിലെ ദൈവസാന്നിധ്യം എന്നുള്ളതാണ്. അതിനുപോത്ബലകമായി ഉൽപ്പത്തി പുസ്തകം 39:21 ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നു, യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു എന്ന്. അത് പ്രിയമുള്ളവരെ, കാരാഗ്രഹത്തിലെ ദൈവസാന്നിധ്യം, അതിനെക്കുറിച്ച് പഠിപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ബൈബിളിലെ ഒന്നാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം, ആ പുസ്തകത്തിന് ആരംഭങ്ങളുടെ പുസ്തകം എന്നൊരു മറുപേര് കൂടി ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉൽപ്പത്തി, പുറത്തപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ അഞ്ചു പുസ്തകങ്ങൾ, പെന്റടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അഞ്ചു പുസ്തകങ്ങൾ 1688 BC മോശയിലൂടെ എഴുതപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം നമുക്ക് ലഭിക്കാനിടയായി തോന്നുന്നു. ഈ പുസ്തകം മോശ തൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ എഴുതി ഇസ്രായേൽ ജനത്തിന് നൽകുകയായിരുന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ വാമൊഴിയായി പ്രചരിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ മോശ എഴുതി അത് ഇസ്രായേൽ ജനത്തിന് നൽകുകയായിരുന്നു എന്നാണ് യഹൂദ പാരമ്പര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരാഗ്രഹത്തിലെ ദൈവസാന്നിധ്യം, അപ്പനായ യാക്കോബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപുത്രനായിരുന്നു വാർദ്ധക്യത്തിൽ ജനിച്ച മകനായ യോസഫ് എന്നുള്ളത്. ആ യോസഫിനെ അപ്പൻ അധികം സ്നേഹിക്കുകയും വിശേഷപ്പെട്ട ഒരു അങ്കി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് തൻ്റെ സഹോദരന്മാർക്ക് വളരെ അസൂയ തൻ്റെ മേലുണ്ടാകാൻ കാരണമായി തീർന്നു. അതുമാത്രമല്ല, പല സ്വപ്നങ്ങൾ യോസഫ് കാണുകയും ആ സ്വപ്നത്തിൽ തൻ്റെ സഹോദരന്മാരും അപ്പനും അമ്മയും തന്നെ നമസ്കരിക്കുന്ന സ്വപ്നങ്ങൾ താൻ കണ്ടു എന്ന് കണ്ടപ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനോടുണ്ടായിരുന്ന അസൂയ അത് പകയും വിദ്വേഷമായി മാറാനിടയായി തീർന്നു. അപ്പൻ്റെ വീട്ടിലെ ഇഷ്ടപുത്രനെ സ്തോത്ര അവൻ്റെ സഹോദരന്മാർ അവൻ്റെ മേലങ്കി അഴിച്ചു നീക്കി ഒരു പൊട്ടക്കുഴിയിൽ ഇടുകയും പിന്നീട് അവനെ പുറത്തെടുത്ത് മിസ്രയിമെ കച്ചവടക്കാർക്ക് അടിമയായി വിറ്റ് കളയുവാനും ഇടയായി തീർന്നു. 30 വെള്ളിക്കാശിന് അടിമയായി വിറ്റ് കളയാനും ഇടയായി തീർന്നു. അങ്ങനെ ഫറവാന്റെ ഒരു ഉദ്യോഗസ്ഥനായ പോത്തിഫർ എന്ന ഉദ്യോഗസ്ഥൻ യോസഫിനെ വില കൊടുത്ത് വാങ്ങി തൻ്റെ വീട്ടിൽ ഒരു അടിമയായി കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ അടിമ വീട്ടിൽ യോസഫ് അന്വേഷിച്ചത് തൻ്റെ പാർപ്പിടം എവിടെയെന്നല്ല, തൻ്റെ ഭക്ഷണം എവിടെയെന്നല്ല, തൻ്റെ ഡ്യൂട്ടി എവിടെയെന്നല്ല, അടിമ വീട്ടിൽ ദൈവം അന്വേഷിച്ചത് ദൈവ സാന്നിധ്യം അവിടെ അനുഭവിപ്പാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ തിരുവഴുത്ത് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണിയുടെ സ്തോത്രം പോത്തിഫറിന്റെ വീട്ടിലായിരുന്നപ്പോഴും യഹോവ യോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മൂന്നാമത്തെ ഘട്ടം, യോസഫ് ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, ഈ ഒരു കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ യോസഫ് തെറ്റ് ചെയ്യാതെ തന്നെ കുറ്റം അവൻ്റെ മേൽ ആരോപിച്ച് അവനെ തടവറയിൽ അടച്ചപ്പോൾ അവൻ കാരാഗ്രഹത്തിൽ അന്വേഷിച്ചത് മറ്റൊന്നായിരുന്നില്ല, ദൈവസാന്നിധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, തന്നെ ഇവിടെ ഈ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ കാരണം തൻ്റെ സ്വപ്നങ്ങളാണെന്ന് തനിക്ക് അറിയാവുന്നത് കൊണ്ട് നാം ആയിരുന്നുവെങ്കിൽ ഇനി മേലിൽ ഒരു സ്വപ്നവും കാണാതെ വണ്ണം ഓ സ്വപ്നത്തോട് വെറുപ്പ് തോന്നുമായിരുന്നെങ്കിൽ യോസഫ് ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത്. ആ കാരാഗ്രഹത്തിലും കിടക്കുമ്പോഴും ആ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നവർ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തക്ക വേണം. അവൻ സ്വപ്നത്തെ വെറുക്കുകയല്ല, അവൻ സ്വപ്നത്തിന് ഇഷ്ടപ്പെട്ട് സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ കണ്ടിറങ്ങിയിട്ടിട്ട് അനവധി പരീക്ഷകളും പ്രലോഭനങ്ങളും ജീവിതത്തെ കടന്നു വരുമ്പോൾ പകുതി വഴി ഇട്ടേച്ചു പോകാനല്ല നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. അവനെ മുറുകെ പിടിക്കുമെങ്കിൽ യോസഫിനെ ഉയർത്തിയവൻ നിന്നെയും ഉയർത്തുമെന്ന് ഈ പകൽ തിരിച്ചറിയണം പ്രിയ ദൈവവൈദലെ. അത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും യോസഫ് സ്വപ്നത്തെ സംബന്ധിച്ച് വെറുപ്പുള്ളവനായിരുന്നില്ല. ഓ ദൈവിക പദ്ധതി എന്ന വണ്ണം അതേ സമയത്ത് ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസഫിന് അവസരം കിട്ടി. ആ സ്വപ്ന വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ 13 വർഷം അടിമയായും ഓ ഹലലിയ 13 വർഷം ഓ തടവിലുമായി വിവിധ നിലകളിലും കഷ്ടപ്പെട്ട് യോസഫിന് സ്വർഗത്തിനെ ഒരുക്കി കൊടുത്ത പദവി മിസ്രയേമിൽ നിന്ന് ലോകത്തിലെ അതിശക്തമേറിയ രാഷ്ട്രത്തിലെ രാജാവിന്റെ രണ്ടാമൻ എന്ന പദവിയിലേക്കാണ് തന്നെ ഉയർത്താനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, അത് പ്രിയമുള്ളവരെ, അപ്പന്റെ ജീവിത വീട്ടിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചെങ്കിൽ, അടിമ വീട്ടിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചെങ്കിൽ, കാരാഗ്രഹത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അവനെ താൻ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ തന്നോടുകൂടെ ഇരുന്ന ദൈവ സാന്നിധ്യത്തിന് കഴിയുക തന്നെ ചെയ്തു. ഈ ദിവസത്തിൽ ഓ കൊറോണ ബാധ നിമിത്തം വീട്ടിൽ അടച്ചുകൂടിയിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആ വീട്ടിൽ നീ ദൈവ സാന്നിധ്യം അനുഭവിക്ക്. നീ ദൈവ വചനങ്ങൾ എടുത്ത് വായിക്ക്. ദൈവവചനത്തിലൂടെ ഫോണിലൂടെയാണെങ്കിലും മറ്റുള്ളവരെ പ്രബോധിപ്പിക്ക്. പാട്ട് പാടി ദൈവത്തെ ആരാധിക്ക്. ദൈവത്തിന് സ്തുതി കരയറ്റ് തിരിച്ചറിയ. നിന്റെ വീട്ടിൽ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിയുമെങ്കിൽ യോസഫിനെ ഉയർത്തിയവൻ നിന്നെ ഉയർത്താൻ നിന്റെ സമീപത്തുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് യോസഫിനെ ഉയർത്തിയവൻ തന്റെ സാന്നിധ്യം അനുഭവിച്ച് തന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിച്ച് തന്റെ ഇഷ്ടം ചെയ്യുന്ന സകലരെയും ഉയർത്താൻ അവൻ മതിയായവനാണ്. അതുകൊണ്ട് ക്വാറന്റൈനിലായിരിക്കുന്നോ, ഓ ഭവനത്തിൽ നിരീക്ഷണത്തിലായിരിക്കുന്നോ, അല്ല ഹോസ്പിറ്റലായിരിക്കുന്നോ, ഏത് പശ്ചാത്തലത്തിലായിരിക്കുന്നവരോടും ദൈവത്തിന്റെ തിരുവചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിനായി കാംക്ഷിച്ചുകൊണ്ട് കർത്താവേ എന്റെ ബലഹീനത മാറ്റണമേ, എന്റെ രോഗം നീക്കി എന്നെ സൗഖ്യമാക്കണമേ, എന്റെ എല്ലാ കഷ്ടങ്ങളും എന്നെ വിടുവിക്കണമേ, ഞാനങ്ങെ സ്നേഹിക്കുന്നു എന്നാർ വിളിച്ചു പറയുന്നു. അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു ഇന്നും കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം എന്നും ഇന്നും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സർവശക്തൻ നമ്മുടെ കൂടെ ഇരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.